Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ആദ്യത്തെ അഞ്ചെണ്ണം തന്നെയാണ്. അവയെ പഞ്ചഗ്രന്ഥി എന്ന പണ്ഡിതന്മാർ പേരിട്ടിരിക്കുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാടാണെന്നും നിജപ്പെടുത്തിയിട്ടുണ്ട്. ദൈവജനത്തിന്റെ രൂപീകരണത്തിനും സീനായിലെ ഉടമ്പടിക്കും ഒരു ആമുഖമാണ് ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി. അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ മകൻ യാക്കോബിന്റെ കുടുംബം ജോസഫിനെ തുടർന്ന് ഈജിപ്തിൽ ചെന്ന് പാർത്തിട്ട് അവസാനം മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നതാണ് പുറപ്പാട് ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. ദൈവത്തിന്റെ ആജ്ഞ ഉൾക്കൊണ്ട് മേദിയാൻ വിട്ട് തിരികെ ഈജിപ്തിലെത്തിയ മോശ ഫറവോയുടെ മുന്നിൽ ഇസ്രായേലിന്റെ മോചനത്തിനായി യാചിക്കുന്നു. എന്നാൽ ഫറവോ കഠിനചിത്തനായി ജനത്തെ പീഡിപ്പിക്കുന്നു. ദൈവം ഈജിപ്തിനെ പ്രഹരിക്കുന്നു.
ജനമതിൻ പുറപ്പാട് നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട് മാനവകുലമതിൻ പുറപ്പാട് പുറപ്പാട് ഇത് പുറപ്പാട്
ഇസ്രായേലരുടെ ഈജിപ്തിലെ ജീവിതം ദുഷ്കരമായി തീർന്നു. ഫറവോയുടെ കാര്യസ്ഥന്മാർ അവർക്ക് ഇഷ്ടിക നിർമ്മിക്കാനുള്ള വൈക്കോൽ നൽകാതായി. എന്നാൽ ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ അവർ ഒട്ടും സമ്മതിച്ചുമില്ല. ഇസ്രായേൽക്കാരായ മേൽനോട്ടക്കാർ അപ്പോൾ ഫറവോയെ സമീപിച്ച് പരാതിപ്പെട്ടു. പ്രഭോ, അങ്ങയുടെ ദാസന്മാരോട് എന്താണീ ചെയ്യുന്നത്? ഇഷ്ടിക നിർമ്മിക്കാൻ ആവശ്യമായ വൈക്കോൽ തരാതെയാണ് അതുണ്ടാക്കാൻ കാര്യസ്ഥന്മാർ കൽപ്പിക്കുന്നത്. കാർക്കശ്യത്തോടെയാണ് അവർ ഞങ്ങളോട് പെരുമാറുന്നതും. ജോലിസ്ഥലങ്ങളിൽ ജനമേൽക്കുന്ന പ്രഹരത്തിനും പീഡനത്തിനും കൈയും കണക്കുമില്ല. അങ്ങ് ഞങ്ങളോട് കനിവുണ്ടാകണം. പക്ഷേ ഫറവോയുടെ മറുപടി വളരെ ക്രൂരമായിരുന്നു. ഓ ഇസ്രായേലിയർ, നിങ്ങൾ അലസരാണ്. അതുകൊണ്ടാണ് കർത്താവിന് ബലിയർപ്പിക്കാൻ സീനായിലേക്ക് പോകണമെന്ന് എപ്പോഴും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പോയി ജോലി ചെയ്യുവിൻ. നിങ്ങൾക്ക് വൈക്കോൽ തരേണ്ടെന്ന് കൽപ്പിച്ചത് ഞാനാണ്. എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയ്ക്കാമെന്നും കരുതേണ്ട. വൈക്കോലില്ലാതെ അനുദിനമുണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ലെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി. ജനപ്രതിനിധികൾ മോശയുടെ പക്കൽ ചെന്ന് പരാതിപ്പെട്ടു. മോസസ്, ഈ ജനത്തെ വധിക്കാൻ നിങ്ങളാണ് ഫറവോയുടെ കാര്യസ്ഥന്മാരുടെ കയ്യിൽ വാൾ കൊടുത്തത്. നിങ്ങളുടെ വരവിന് ശേഷമാണ് ഫറവോയുടെ പീഡനങ്ങൾ ഇത്രയേറെ വർദ്ധിച്ചത്. ഇനി എന്തു ചെയ്യാൻ? നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്ന കർത്താവ് തന്നെ നിങ്ങളെ വിധിക്കട്ടെ.
ഈജിപ്തിൽ വസിക്കും ഇസ്രായേല്യ ഫറവോയിൻ പീഡനത്തിൻ മുഖം പേറി അടിമകളായ ആലംബഹീനരായി ആർദ്രമായി കേണു യാവേയിൻ കരുണയ്ക്കായി.
തന്നെ വിളിച്ച ദൈവത്തോട് മോശ പരാതിപ്പെട്ടു, ദൈവമേ എന്തിനാണ് അങ്ങ് എന്നെ ഈജിപ്തിലേക്ക് അയച്ചത്? അങ്ങയുടെ നാമത്തിൽ ഞാൻ സംസാരിക്കാൻ വന്ന നാൾ മുതൽ ഫറവോ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ്. ഇനി എനിക്കാവില്ല, ദൈവമേ അങ്ങ് തന്നെ ഈ ജനത്തെ മോചിപ്പിക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, മോസസ് മോസസ്, ഫറവോയോട് ഞാനെന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. എന്റെ കരം അവനെതിരെ ഉയർത്തും, അങ്ങനെ എന്റെ ജനത്തെ വിട്ടയക്കാൻ ഫറവോ നിർബന്ധിതനായിത്തീരും. ദൈവം തുടർന്നു, മോസസ്, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും നയിച്ച സർവശക്തനായ ദൈവമാണ് ഞാൻ. പരദേശികളായി പാർത്തിരുന്നവർക്ക് കാനാൻ ദേശം നൽകുമെന്ന് ഉടമ്പടി ചെയ്തത് ഞാനാണ്. ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോദനം ഞാൻ ശ്രവിക്കുന്നു. എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുന്നു, അതു ഞാൻ പാലിക്കും. ആകയാൽ മോസസ്, നീ ഭയപ്പെടരുത്. നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി ഞാൻ നിങ്ങളെ മോചിക്കും. നിങ്ങളുടെ അടിമത്വത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈയുയർത്തി ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും. എന്റെ ജനമായി ഞാൻ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങളുടെ ദൈവമായിരിക്കും ഞാൻ. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് ദൈവമെന്ന് നിങ്ങളറിയും. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ ആനയിക്കും. ഞാൻ കർത്താവാണ്.
ഇസ്രായേലെ നയിച്ചവൻ മോശയെങ്കിലും ദൈവാത്മാവിലൂടെ തന്റെ ജനത്തെ നയിച്ചവൻ, ഹാരാനിലൂടെയും കാനാനിലൂടെയും തൻ ജനത്തെ വിളിക്കുന്നു ദൈവം, ഈ ലോകത്തെ നയിക്കുന്നു ദൈവം.
ദൈവം വെളിപ്പെടുത്തിയതെല്ലാം ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞെങ്കിലും അവർ അനുഭവിച്ച ക്രൂരമായ അടിമത്വത്തിന്റെ മനോവ്യഥ നിമിത്തം അവർ മോശയുടെ വാക്കുകൾ ശ്രവിച്ചില്ല. അപ്പോൾ കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചു, മോസസ്, നീ പോയി ഈജിപ്ത് രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ ഇനി വിട്ടയക്കാൻ പറയുക. മോശ കർത്താവിനോട് വീണ്ടും പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും കർത്താവേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കുമോ? പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനല്ലേ? അപ്പോൾ കർത്താവ് മോശയോടും അഹ്റോനോടുമായി കൽപ്പിച്ചു, എന്റെ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നെന്ന് ഇസ്രായേൽ മക്കളോടും ഫറവോയോടും വീണ്ടും പോയി പറയുക. കർത്താവ് മോശയോട് തുടർന്നും സംസാരിച്ചു, മോസസ്, ഇതാ ഫറവോയ്ക്ക് മുന്നിൽ ഞാൻ നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാൻ നീ പോയി ഫറവോയോട് സംസാരിക്കുക. ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ പ്രവർത്തിക്കും. എങ്കിലും ഫറവോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കണമെന്നില്ല. ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും. എന്നാൽ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് അവസാനം എന്റെ സൈന്യവും ജനവുമായി ഇസ്രായേലിനെ അവിടെ നിന്നും ഞാൻ പുറത്തുകൊണ്ടുവരും. ഫറവോയ്ക്കെതിരെ കൈയുയർത്തി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്നും മോചിപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ കർത്താവാണെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും.
ഒഴുകിയെത്തും കൃപാതിരേകം രക്ഷതൻ നവധാരയായി നൈൽ നദി തൻ നീർധാരയിൽ ജനിച്ചവൻ ഇസ്രയേലിൻ രക്ഷകൻ. മോശേസ്, മോശേസ്, മോശേസ്.
മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവരെ ശ്രവിക്കാൻ ഫറവോ വിസമ്മതിച്ചതുകൊണ്ടും ദൈവം കാണിച്ച അടയാളങ്ങൾ മനസ്സിലാക്കാതിരുന്നതുകൊണ്ടും കർത്താവ് വസന്തകളയച്ച് ഫറവോയെയും ഈജിപ്റ്റ് ദേശം മുഴുവനെയും പീഡിപ്പിച്ചു. 10 വസന്തകളാണ് കർത്താവ് ഈജിപ്റ്റിലേക്ക് അയച്ചത്. 3 വീതമുള്ള 3 കൂട്ടമായിട്ട് 9 വസന്തകൾ കൊണ്ടാണ് കർത്താവ് ഈജിപ്റ്റിനെ പ്രഹരിച്ചത്. പിന്നെ 10-ാമത്തേത് ഏറെ കഠിനമായിരുന്നു. അത് ഫറവോയുടെ ആദ്യ ജാതനെ വകവരുത്തുന്നതായിരുന്നു. വസന്തകളുടെ ഓരോ കൂട്ടത്തിലും ആദ്യത്തെ 2 വസന്തകൾ വരുന്നത് എപ്പോഴും ദൈവം നൽകുന്ന ശക്തമായ താക്കീതോടുകൂടിയാണ്. എന്നിട്ട് 3-ാമത്തേത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയും. ഈ ഘടനയിലാണ് പുറപ്പാട് ഗ്രന്ഥകാരൻ ഈജിപ്റ്റിൽ ദൈവം അയച്ച വസന്തകൾ എഴുതി ചേർത്തിരിക്കുന്നത്. ഇവ്വിധം ദൈവം ഈജിപ്റ്റുകാരോട് കഠിനമായി പെരുമാറിയിട്ടും ഫറവോ മനസ്സുമാറ്റിയില്ല. അയാൾ ഇസ്രായേലിയരെ വിട്ടയക്കാൻ കൂട്ടാക്കിയില്ല. ഈജിപ്റ്റിലെ മന്ത്രവാദികളെ വിളിച്ചുകൂട്ടി ദൈവം അയച്ച കെടുതികളെ ചെറുത്തുനിൽക്കാൻ ഫറവോ പരിശ്രമിച്ചു. അവർ പരാജയപ്പെടുകയായിരുന്നു. എങ്കിലും ഫറവോ കഠിനചിത്തനായിരുന്നു. ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ അയാൾ കൂട്ടാക്കിയില്ല.
അയച്ചു ദൈവം വസന്തകൾ, പിന്നെ വെട്ടുകിളികൾ. പേമാരിയും പെരുകും പേൻവർഗവും, കന്മഴയും കടിഞ്ഞൂലിൻ മരണവും. ശിക്ഷയായി നൽകി ദൈവം ഈജിപ്തു ദേശത്ത്.
ഈജിപ്റ്റിലുണ്ടായ വസന്തകൾ പ്രകൃതിക്ഷോഭങ്ങളോ ദൈവം അത്ഭുതകരമായി സൃഷ്ടിച്ചവയോ എന്ന് തെളിയിക്കുക നമുക്കിന്ന് സാധ്യമല്ല. എന്നാൽ തന്റെ ജനത്തിന്റെ മോചനത്തിനായുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ, ചരിത്രത്തിലുള്ള ഇടപെടൽ പുറപ്പാട് ഗ്രന്ഥകാരൻ വിവരിക്കുന്നത് അടുത്ത പ്രക്ഷേപണത്തിൽ പഠിക്കാം. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, രമേഷ് മുരളി, ഗാഗുൽ ജോസഫ് എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണിത്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനം അടുത്തയാഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും ശ്രവിക്കാം.